The editorial. രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ 12 ശനി 1200 കന്നി 26 ദീപിക എഡിറ്റോറിയൽ. ജനദ്രോഹത്തിന്റെ സഭാദൃശ്യങ്ങൾ. നിയമസഭയിൽ ഇനി ആദ്യം ചർച്ച ചെയ്യേണ്ടത് സംസ്ഥാനത്തിന്റെ ആവശ്യങ്ങൾ പരിഷ്കൃത സമൂഹത്തിന് യോജിച്ച വിധം ചർച്ച ചെയ്യാൻ എന്താണ് മാർഗമെന്നാണ്. എന്തായാലും ഇപ്പോഴത്തെ നിയമസഭാ സമ്മേളനങ്ങളിലെ തർക്കങ്ങളും വെല്ലുവിളികളും ബഹിഷ്കരിക്കലുമൊക്കെ നാടിന് ഗുണമോ ദോഷമോ എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. നിയമസഭയും ജനാധിപത്യത്തിന്റെ ഘടകമായതിനാൽ രോഷജനകമായ പ്രതികരണങ്ങൾ അനാവശ്യമാണെന്ന് പറയാനാവില്ല. പക്ഷെ അവയുടെ പ്രകമ്പനത്തിൽ ജനങ്ങളുടെ നീറുന്ന ജീവിത പ്രശ്നങ്ങൾ മുങ്ങിപ്പോകരുത്. ജനങ്ങളാണ് പ്രധാനമെങ്കിൽ ഭരിക്കുന്നവരും പ്രതിപക്ഷത്തുള്ളവരും ക്രിയാത്മകമായി ചിന്തിക്കണം. മുൻഗണനാ ക്രമങ്ങളെ പുനഃപരിശോധിക്കണം. നിയമസഭയുടെ ആത്മാവിനെ വീണ്ടെടുക്കണം. രണ്ടാം പിണറായി സർക്കാരിന്റെ ഭരണകാലത്തെ ചർച്ചകളിലേറെയും ഏതൊക്കെ വിഷയങ്ങളെക്കുറിച്ചാണെന്ന് ശ്രദ്ധിച്ചാൽ മാതൃകാ ഭരണകാലമാണെന്ന് പറയാനാകില്ല. അഴിമതി ആരോപണങ്ങളും കെടുകാരസ്ഥതയും വർഗീയ കൂട്ടുകെട്ടിന്റെ ഊഹാപോഹങ്ങളും പോഷക സംഘടനകളുടെ അഴിമതിയും അക്രമവും മാർക്ക് തട്ടിപ്പും പാർട്ടിക്കാരുടെ പിൻവാതിൽ നിയമനങ്ങളുമൊക്കെ അതിലുണ്ട്. പലതിലും മുഖ്യമന്ത്രിയും കുടുംബാംഗങ്ങളും പോലും ആരോപണ വിധേയരായി. വിശ്വസനീയമായ മറുപടികൾ ഒന്നിനുമില്ല. ജനകീയ കോലാഹലങ്ങളൊക്കെയും അവഗണിക്കപ്പെട്ടു. ഇതിന്റെയൊക്കെ തുടർച്ചയാണ് നിയമസഭയിലും കണ്ടത്. ശബ്ദ കോലാഹലങ്ങളും വെല്ലുവിളിയും ഇറങ്ങിപ്പോക്കുമാണ് പ്രതിപക്ഷത്തിനാകെ ആശ്രയം. നിയമസഭയുടെ ആദ്യ ദിനം തന്നെ പ്രതിപക്ഷം സഭ ബഹിഷ്കരിച്ചു. പ്രതിപക്ഷ അംഗങ്ങൾ സമർപ്പിച്ച ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുന്നതിൽ നിന്ന് ബന്ധപ്പെട്ട മന്ത്രിമാരെ ഒഴിവാക്കാൻ നക്ഷത്ര ചിഹ്നം ഒഴിവാക്കിയതിനെയാണ് പ്രതിപക്ഷ നേതാവ് എതിർത്തത്. തുടർ സംഭവങ്ങൾക്കൊടുവിൽ പ്രതിപക്ഷം ചോദ്യോത്തരവേള ബഹിഷ്കരിച്ചു. തിങ്കളാഴ്ചയും നിയമസഭയിൽ ഇതൊക്കെ തന്നെയാണോ സംഭവിക്കാനിരിക്കുന്നത്? കഷ്ടം. പ്രതിപക്ഷത്തിന്റെ ചോദ്യങ്ങളിൽ നിന്ന് ഒളിച്ചോടുന്നത് ജനങ്ങളിൽ നിന്ന് ഒളിച്ചോടുന്നതിന് തുല്യമാണ്. ചോദ്യങ്ങൾക്ക് കൃത്യമായ മറുപടി പറയുന്നത് സുതാര്യ രാഷ്ട്രീയത്തിന്റെ ഭാഗമാണ്. പക്ഷെ അതിന് ഉത്തരം പറയാൻ സർക്കാർ മടിക്കുകയും പ്രതിപക്ഷം ബഹിഷ്കരണം നടത്തുകയും ചെയ്യുമ്പോൾ ജനങ്ങളുടെ നീറുന്ന പ്രശ്നങ്ങളെയും പുറത്താക്കാൻ പ്രതിപക്ഷം സർക്കാരിന് കൂട്ടുനിൽക്കുകയാണ്. ജനജീവിതം ദുസ്സഹമായി. സാമ്പത്തിക തകർച്ചയാണ് പ്രധാനം. സർക്കാരാണോ പാവപ്പെട്ട ജനങ്ങളാണോ കൂടുതൽ ദരിദ്രർ എന്നതിലെ തർക്കമുള്ളൂ. നിലവിലെ സാമ്പത്തിക തകർച്ചയുടെ പൂർണ്ണ ഉത്തരവാദി ഈ സർക്കാരാണെന്ന് പറയാനാവില്ല. പക്ഷേ വരവും ചെലവും തമ്മിലുള്ള അന്തരം കൂട്ടാനല്ലാതെ കുറയ്ക്കാൻ ഈ സർക്കാരിനും കഴിഞ്ഞിട്ടില്ല. പെൻഷൻ മുടക്കവും ട്രഷറി നിയന്ത്രണവും ഒക്കെ പതിവായി. ധൂർത്തിന് മാത്രം കുറവൊന്നുമില്ല. തകർന്ന കാർഷിക മേഖലയെ രക്ഷിക്കാൻ സാധിച്ചിട്ടില്ല. സുസ്ഥിര പദ്ധതികളുമില്ല. റബ്ബറാകട്ടെ, നെൽകൃഷിയാകട്ടെ, തോട്ടവിളകളാകട്ടെ, മറ്റെന്തെങ്കിലും വരുമാനമുള്ളവർ കൃഷി ഉപേക്ഷിച്ചു കഴിഞ്ഞു. അടുത്ത തലമുറ ഈ സ്ഥിതിയിൽ കൃഷിഭൂമിയിലേക്ക് ഇറങ്ങില്ല. കാർഷിക മേഖല ഇരുട്ടിലായി. വന്യജീവികളെ കൊണ്ട് പൊറുതിമുട്ടിയവർ ഏത് നിമിഷവും എത്താവുന്ന അകാല മരണത്തെ മനസ്സാ വരിച്ചു കഴിഞ്ഞു. പരിസ്ഥിതി ദുർബല പ്രദേശത്തെ മനുഷ്യർക്ക് എന്നാണ് സമാധാനമായൊന്ന് ഉറങ്ങാനാവുന്നത്? കേന്ദ്ര സർക്കാർ വകുപ്പുകൾക്കാകട്ടെ, കോടതിയിലാകട്ടെ, ഒരു കാര്യവും സർക്കാർ സമയത്ത് ചെയ്യില്ല. ജനങ്ങളെ കാര്യങ്ങൾ യഥാസമയം അറിയിക്കില്ല. വനം വകുപ്പിനെ സമാന്തര സർക്കാരാക്കി ജനങ്ങളെ ദ്രോഹിക്കുകയാണ്. തൊഴിലില്ലായ്മ കേരളത്തെ ആത്മഹത്യ മുനമ്പിലെത്തിക്കാത്തത് വരുമാനം കുറവാണെങ്കിലും ഓൺലൈൻ ഭക്ഷ്യവിതരണത്തിലുൾപ്പെടെ സ്വകാര്യ മേഖലയിൽ അപ്രതീക്ഷിതമായ ചില തൊഴിലവസരങ്ങൾ ലഭ്യമായതുകൊണ്ടാണ്. കേരളത്തിലെ ക്രൈസ്തവരുടെ പിന്നാക്കാവസ്ഥ പഠിച്ച ജസ്റ്റിസ് JB കോശി കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിച്ചിട്ട് 1.5 വർഷമാകുന്നു. റിപ്പോർട്ട് പുറത്തുവിട്ടിട്ടില്ല, നടപ്പാക്കിയിട്ടുമില്ല. റിപ്പോർട്ടിലെ നിർദ്ദേശങ്ങൾ പഠിച്ച് മന്ത്രിസഭയ്ക്ക് പരിഗണിക്കാവുന്നവയെക്കുറിച്ച് 1 മാസത്തിനകം പ്രാഥമിക റിപ്പോർട്ട് നൽകാൻ ചീഫ് സെക്രട്ടറി അധ്യക്ഷനായ 3-അംഗ സമിതിയെ നിയോഗിച്ചിട്ടും 7 മാസം. ഒന്നും സംഭവിച്ചില്ല. വിഴിഞ്ഞത്തെ മത്സ്യത്തൊഴിലാളികളുടെയും ഉരുൾപൊട്ടലിൽ എല്ലാം നഷ്ടപ്പെട്ടവരുടെയും പുനരധിവാസം ഉദ്ദേശിച്ച രീതിയിൽ നടക്കുന്നില്ല. അരി, പച്ചക്കറി, മത്സ്യം, മാംസം തുടങ്ങിയ ആവശ്യവസ്തുക്കളുടെ വില വർധനയെക്കുറിച്ച് സർക്കാരിനും പ്രതിപക്ഷത്തിനും കാര്യമായ ധാരണയൊന്നുമില്ലെന്ന് തോന്നുന്നു. വെള്ളത്തിനും വൈദ്യുതിക്കും കെട്ടിട നിർമ്മാണത്തിനുമെല്ലാം ചിലവേറി. മയക്കുമരുന്ന് കിട്ടാത്ത ഏതെങ്കിലും സ്കൂൾ കോളേജ് പരിസരങ്ങളോ നാട്ടിൻപുറമോ ബാക്കിയില്ല. അത്തരമിടങ്ങളിൽ ഗുണ്ടായിസം നാട്ടു നടപ്പായി. കുറ്റകരമായ അനാസ്ഥയിലും കെടുകാരസ്ഥതയിലും ലജ്ജയില്ലാതെ അഭിനമിക്കുകയാണ് സർക്കാർ. ബഹളവും ബഹിഷ്കരണവും മാത്രമാണ് ജനപക്ഷ പ്രവർത്തനമെന്ന് തെറ്റിദ്ധരിച്ച പ്രതിപക്ഷത്തിനും ഒന്നും ചെയ്യാനാകുന്നില്ല. സർക്കാരിന് വിവാദമൊഴിഞ്ഞിട്ട് ഒന്നിനും സമയമില്ല. നിയമസഭയിലും അതിന്റെ പ്രതിഫലനമാണ് കാണുന്നത്. നിയമനിർമ്മാണ സഭകൾ കൃത്യമായി കൂടുന്നതിനായി നിയമനിർമ്മാണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിഗണിക്കണമെന്നും വർഷം കുറഞ്ഞത് 100 ദിവസമെങ്കിലും കൃത്യമായി നിയമസഭ സമ്മേളിക്കുമെന്ന് ഉറപ്പുവരുത്തണമെന്നും രാഷ്ട്രപതിയായിരുന്ന പ്രണബ് കുമാർ മുഖർജി കേരള നിയമസഭയുടെ 125-ാം വാർഷികത്തോടനുബന്ധിച്ച് നിയമസഭയിൽ പ്രസംഗിക്കവെ 2012 ചൂണ്ടിക്കാണിച്ചിരുന്നു. 2015 അംബേദ്കറുടെ 125 ജന്മദിനാഘോഷത്തിന്റെ ഭാഗമായി KPCC ആസ്ഥാനത്ത് പ്രസംഗിച്ച VM സുധീരൻ പറഞ്ഞത് പാർലമെന്റിലും നിയമസഭകളിലും ജനങ്ങളുടെ ആശയാഭിലാഷങ്ങൾ ചർച്ച ചെയ്യപ്പെടാതെ പോകുന്നത് ഭരണഘടനാ തത്വങ്ങൾക്ക് വിരുദ്ധവും ജനാധിപത്യ സംവിധാനത്തിന് നിരക്കാത്തതുമാണെന്നാണ്. 2023 മെയ്യിൽ കേരള നിയമസഭാ മന്ദിരത്തിന്റെ രജത ജൂബിലി ആഘോഷങ്ങളുടെ ഉദ്ഘാടനം നിർവഹിച്ച് ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻഖർ പറഞ്ഞത് ഭരണഘടനാ സ്ഥാപനങ്ങളിൽ ഇരിക്കുന്നവർ പെരുമാറ്റത്തിലും നിലപാടുകളിലും അന്തസ് കാത്തുസൂക്ഷിക്കുകയും ഗൌരവത്തോടെയും ദീർഘവീക്ഷണത്തോടെയുമുള്ള ചർച്ചകളും വാദപ്രതിവാദങ്ങളും നിയമനിർമ്മാണ സഭകളിൽ നടത്തണമെന്നുമാണ്. വർഷങ്ങളായി ചൂണ്ടിക്കാണിക്കുന്ന ഈ തിരുത്തലുകൾ നടപ്പാക്കാൻ ഭരിക്കുന്നവരും പ്രതിപക്ഷത്തിരിക്കുന്നവരും ഒന്നും ചെയ്തിട്ടില്ല. ഇരു കൂട്ടരും ചേർന്ന് തോൽപ്പിക്കുന്നത് ജനത്തെയാണ്. ജനങ്ങളുടെ സമയമാണ് അവരുടെ നികുതിപ്പണം പ്രതിഫലവും ആനുകൂല്യവുമായി കൈപ്പറ്റി നിങ്ങൾ നിയമസഭയിൽ നഷ്ടപ്പെടുത്തുന്നത്. നിങ്ങൾ തല്ലി തകർത്ത നിയമസഭയിലെ ഉപകരണങ്ങളും ജനങ്ങളിൽ നിന്ന് പിഴിഞ്ഞെടുത്ത ചില്ലറ കാശ് ഉപയോഗിച്ച് വാങ്ങിയതാണ്. സഭയിൽ ഉത്തരവാദിത്തം മറക്കുന്ന ഓരോ MLA വോട്ടർമാരെ ചതിക്കുകയാണ്. നിങ്ങൾ ജനാധിപത്യം സംരക്ഷിക്കുകയും കക്ഷിരാഷ്ട്രീയങ്ങൾ നേടുകയും ചെയ്തുകൊള്ളൂ. പക്ഷേ ആദ്യം ജനങ്ങൾക്ക് സംരക്ഷണവും വെള്ളവും പാർപ്പിടവും വരുമാന മാർഗവും മനസമാധാനവും കൊടുക്ക.
The editorial.